1 Corinthians chapter 2 verse 9 and 10.
ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു.
നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും അറിയുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് അത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടുമില്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കത് വെളിപ്പെടുത്തിയിരിക്കുന്നു. വെളിപ്പെടുത്താൻ പോകുന്നു എന്നല്ല, വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹി ഹാസ് റിവീൽഡ് ടു അസ്. അതിന്റെ 12 വചനം.
നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്.
ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ടു നോ ദ തിങ്സ് ഫ്രീലി ഗിവൺ ടു അസ് ബൈ ഗോഡ്. ടു നോ ദ തിങ്സ് ഫ്രീലി ഗിവൺ ടു അസ് ബൈ ഗോഡ്. ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തരുന്നത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളെ അറിയുവാനായിട്ടാണ്. അറിവ് എന്ന് പറയുന്നത് ഞാൻ ചിന്തിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചും അറിവില്ല. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം, ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവവയലിന്റെ ജീവിതം, അവൻ വീണ്ടെടുക്കപ്പെട്ടപ്പോൾ, അവൻ വീണ്ടും ജനിച്ചപ്പോൾ, അവനൊരു പുതിയ സൃഷ്ടിയായി തീർന്നപ്പോൾ, അവനിൽ നടന്ന പ്രവൃത്തിയുടെ, അവനിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഒരു വെളിപാടിലേക്കാണ് ക്രിസ്തീയ ജീവിതം പുരോഗമിക്കുന്നത്. ഒരുവന്റെ ആയുസ് മുഴുവൻ പുതിയതായിട്ട് എന്തെങ്കിലും നടന്ന് അത് കാണുവാനല്ല, നടന്ന കാര്യങ്ങളെ, ദൈവം ചെയ്തെടുത്ത കാര്യങ്ങളെ, ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം എനിക്ക് നൽകിയ കാര്യങ്ങളെ വെളിപാടിലൂടെ തിരിച്ചറിയുവാനാണ് ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതം ശുഷ്കിച്ച് പോകുന്നുവെങ്കിൽ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ദൈവം ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. എന്നാൽ അത് തന്റെ ആത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തി ലഭിക്കും തോറും നാം ആ സത്യത്തെക്കുറിച്ച് പരിജ്ഞാനമുള്ളവരായിത്തീരും. ദൈവ വചനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ മാത്രമേ നമുക്ക് ദൈവവചനത്തിലൂടെ കടന്നു പോകുവാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇത് മനുഷ്യ ബുദ്ധിക്ക് അപ്രാപ്യമാണ്. ഇറ്റ് ഈസ് ബിയോണ്ട് ദ ഇന്റലക്ട്. അത് രക്ഷിക്കപ്പെടുന്ന എല്ലാവർക്കും ദൈവം ദാനമായി കൊടുക്കുന്ന പരിശുദ്ധാത്മാവാണ് ഈ ദൈവത്തിന്റെ ആഴങ്ങളെ, ദ ഡെപ്ത്സ് ഓഫ് ഗോഡ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അത് പ്രാർത്ഥനയോടെ, ഹൃദയത്തിൽ ആഗ്രഹത്തോടെ, വാഞ്ചയോടെ, ആത്മാവിൽ ദരിദ്രർ, ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത് മാത്രമാണ് ലഭിക്കുന്നത്. അത് നമ്മൾ എത്രമാത്രം വചനം കാണാതെ പഠിച്ചാലും, വചനം സ്റ്റഡി ചെയ്താലും, പ്രാർത്ഥിച്ചാലും, ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്നിട്ടില്ല എങ്കിൽ നമുക്കതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. ഇന്ന് നിങ്ങളുടെ ചിന്തയ്ക്കായി ഈ ഒരു വചനം നമുക്കെടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 14 അതിന്റെ 9-12 വരെയുള്ള വചനങ്ങൾ. ജോൺ ചാപ്റ്റർ 14:9-12.
യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ പറയുന്ന ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും.
കർത്താവ് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു തന്റെ പിതാവിനെ തന്റെ ജീവിതത്തിലൂടെ മഹത്വപ്പെടുത്തി. യേശുവും പിതാവുമായിട്ടുള്ള ആ ആഴമേറിയ ആ ബന്ധം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയും ക്രിസ്തുവുമായി ഉള്ള ബന്ധത്തിന്റെ ഒരു മുന്നോടിയാണ് എന്ന് നമുക്ക് വചനത്തിലൂടെ കാണുവാൻ കഴിയും. ക്രിസ്തുവും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവപൈതലുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ മുന്നോടിയാണ്. കർത്താവ് യേശു ക്രിസ്തുവും പിതാവും ആയിട്ടുള്ള ബന്ധം. ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ ഇത്രയും കാലം, അതിന്റെ ഒൻപതാം വചനം, ഇത്ര കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. യേശുവിനെ കണ്ടവർ പിതാവിനെ, അദൃശ്യനായ ദൈവത്തെ ദൃശ്യരൂപത്തിൽ യേശു വെളിപ്പെടുത്തി കൊടുക്കുന്നു. എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. ഇന്ന് ഒരു വിശ്വാസിയെ കാണുമ്പോൾ, ഒരു ദൈവ പൈതലിനെ കാണുമ്പോൾ ആരെയാണ് ദർശിക്കേണ്ടത്? ക്രിസ്തുവിനെയാണ് അവർ ദർശിക്കേണ്ടത്. ഇതൊരു ഒരു സാദൃശ്യമാണ്. അതിന്റെ പത്താം പദം പറയുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നു ഇല്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. യേശു പറയാണ്, പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണ്. ഞാൻ സ്വയമായി സംസാരിക്കുന്നതല്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഇത് ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതലും ക്രിസ്തുവും ആയിട്ടുള്ള ബന്ധം ഇങ്ങനെയാണ്. എങ്ങനെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? മൂന്നാഴ്ച മുമ്പ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി, ഇൻ ക്രൈസ്റ്റ്, നാം ക്രിസ്തുവിലായി. ദൈവം നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു, നമ്മെ വീണ്ടെടുത്തു, നമ്മെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി, നമ്മെ ക്രിസ്തുവിൽ മറച്ചു. നാം ക്രിസ്തുവിൽ ദൈവം ആക്കി. പുത്രനായ യേശു പിതാവിൽ ആയിരുന്നതുപോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ക്രിസ്തുവിലായിത്തീരുന്നു. ഇതൊരു നാണയത്തിന്റെ ഒരു വശം മാത്രം. അതിന്റെ മറുവശമാണ് പിതാവ് എന്നിലും, പിതാവ് പുത്രനിൽ വസിച്ച് തന്റെ പ്രവൃത്തി ചെയ്യുന്നത് പോലെ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദന്റെ ഉള്ളിൽ ക്രിസ്തു വന്ന് വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. എത്ര വലിയ ഒരു ഒരു ഭാഗ്യ പദവിയാണിത്. പിതാവ് ക്രിസ്തുവിലും ക്രിസ്തു പിതാവിലും ആയിരിക്കുന്നത് പോലെ ക്രിസ്തു വിശ്വാസിയിലും വിശ്വാസി ക്രിസ്തുവിലുമായിരിക്കുന്ന ആ വലിയ മർമ്മം, വലിയ സത്യം ഒരു ദൈവ പൈതലിനെ എന്താണ് സ്തുതി സ്തോത്രങ്ങളോടെ അവനെ സ്തുതിക്കുവാൻ ഉത്സാഹിപ്പിക്കുന്നതായിരിക്കണം. കാരണം എന്നാൽ പരിശുദ്ധാത്മാവ് ഇത് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ നാം പ്രാർത്ഥിക്കണം, നാം ആഗ്രഹിക്കണം. അതിന്റെ പതിനൊന്നാം വചനം പറയുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്നെ വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. ക്രിസ്തു ഉള്ളിൽ വസിക്കുന്ന ഒരു വിശ്വാസി യേശു പറയാണ്, ഞാൻ ചെയ്യുന്നതിലും വലിയവ അവൻ ചെയ്യും. ഓർക്കണമേ, ക്രിസ്തുവാണ് ചെയ്യുന്നത്. പിതാവ് പുത്രനിൽ വസിച്ച് പ്രവർത്തിക്കുന്നത് പോലെ ക്രിസ്തു വിശ്വാസിയിൽ വസിച്ച് തന്റെ പ്രവൃത്തി ചെയ്യുകയാണ്. യേശു പറയാണ്, ഞാൻ ഭൂമിയിലായിരിക്കുന്നപ്പോൾ ചെയ്തതിലും വലിയ പ്രവൃത്തി അവൻ ചെയ്യും എന്നിൽ വിശ്വസിക്കുന്നവൻ. പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ. നമുക്ക് അത് കേൾക്കുമ്പോൾ യേശു മരിച്ചവരെ ഉയർപ്പിച്ചു, രോഗികളെ വന്ന സകല രോഗികളെയും സൗഖ്യമാക്കി, അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, വെള്ളത്തിന്മീതെ നടന്നു, ദൈവം അനവധിയായ വീര്യപ്രവൃത്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്തു. അതിലും വലിയത് ചെയ്യുമെന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരുവന്റെ ഉള്ളിൽ ക്രിസ്തു വരുന്നത് എന്തിനാണ്? കർത്താവ് യേശു ഭൂമിയിലായിരുന്നപ്പോൾ ഒരു പാലസ്തീൻ ദേശത്തു മാത്രമാണ് തന്റെ പ്രവൃത്തി ഒതുങ്ങിയിരുന്നത്. തന്റെ പ്രവർത്തന മേഖല, തന്റെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം യേശു പ്രസംഗിച്ചത് ഒരു ചെറിയ ഭൂ ഏരിയ കണ്ടലത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ തന്റെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, ഉയരത്തിൽ നിന്ന് നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ജെറുസലേമിലും യഹൂദയിലെല്ലായിടത്തും സമരിയയിലും ലോകത്തിന്റെ അറ്റത്തോളം സാക്ഷികളായിത്തീരും. അതൊരു വലിയ പ്രവൃത്തിയല്ലേ? യേശു ഇതിലൂടെ ഉദ്ദേശിച്ചത്, ഞാൻ എത്രമാത്രം ആൾക്കാരെ റീച്ച് ചെയ്തോ അതിലും കൂടുതൽ ആൾക്കാരെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിച്ച് നിങ്ങളിലൂടെ ചെയ്തെടുക്കും, സാക്ഷിയാകും. പിന്നെ ദൈവവചനത്തിലെ ആ സ്ട്രെസ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇറ്റ് ഈസ് ഗോഡ് ഈസ് ഡൂയിങ് എവറിഥിങ്. ദൈവമാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയുമ്പോൾ വിൽ ബി റെസ്റ്റ്. വി കൻ റെസ്റ്റ് ഇൻ ദ ലോർഡ്. അവന് നാം കീഴടങ്ങിയിരിക്കുമ്പോൾ അവൻ നമ്മിലൂടെ, പിതാവ് പുത്രൻ പിതാവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ നാം ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുമ്പോൾ ക്രിസ്തു ഉള്ളിൽ വന്ന ഓരോ ദൈവ പൈതലും ലൂടെയും ദൈവം തന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടുപോയിട്ടിരിക്കുന്നു. അപ്പോസ്തലനായ തോമസ് അത്രയും ദൂരെ യാത്ര ചെയ്ത് നമ്മൾ താമസിക്കുന്ന ഈ ഇന്ത്യയിൽ എത്തിച്ചേർന്നു. അനേക മിഷനറിമാർ എത്രയോ ദൂരം അല്ലെ, യൂറോപ്പിൽ നിന്നും മറ്റു ഭൂഖണ്ഡങ്ങളിൽ നിന്നൊക്കെ വളരെ ദൂരം യാത്ര ചെയ്ത് ഒരു അപരിഷ്കൃതമായ ജനങ്ങളുടെ നടുവിലേക്ക് യാത്ര ചെയ്ത് ചെന്ന് സുവിശേഷം അറിയിച്ച്, കർത്താവിന്റെ സുവിശേഷം അറിയിച്ച് അനേകരെ ദൈവരാജ്യത്തിലേക്കാക്കി തീർത്ത ദൈവ സഭയുടെ ചരിത്രം നമുക്കെല്ലാം അറിയാം. ഈ വചനം നിവൃത്തിയായിക്കൊണ്ടേയിരിക്കുന്നു, അത് കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇതിനെല്ലാം കാരണഭൂതൻ ദൈവമാണ്. അപ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിച്ച് തന്റെ പ്രവൃത്തി ചെയ്യുന്ന ആ വലിയ ഒരു സത്യം നാം തിരിച്ചറിയണം. ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? ദൈവത്തിന് ആഗ്രഹങ്ങളുണ്ടോ? മനുഷ്യരായ നമുക്ക് തീർച്ചയായിട്ടും ആഗ്രഹങ്ങളുണ്ട്. വി ഹാവ് ഡിസയേഴ്സ് ഇൻ അവർ ലൈഫ്. ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് ആഗ്രഹങ്ങൾ പറയും. എന്നാൽ ദൈവത്തിന് ആഗ്രഹങ്ങളുണ്ടോ? ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ദൈവത്തിനും ആഗ്രഹങ്ങളുണ്ട്. ദൈവത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു? മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, തന്റെ കൈകൊണ്ട് മനുഷ്യനെ മടഞ്ഞുണ്ടാക്കിയപ്പോൾ, തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ ദൈവത്തിനൊരു ആഗ്രഹമുണ്ടായിരുന്നു. എന്തായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം? അവൻ ദൈവത്തിന്റെ തേജസ് വസിക്കുന്ന ഒരിടം. ദൈവത്തിന്റെ തേജസ് വസിക്കുന്ന ഒരിടം, അതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. എന്നാൽ റോമലേഖനത്തിന്റെ 3:23 നാം കാണുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീരുന്നു. ഓൾ ഹാവ് സിൻ ആൻഡ് ഫോൾ ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. എന്നാൽ ഈ അവസ്ഥ ദൈവം പുനഃസ്ഥാപിക്കുന്നതാണ് ദൈവവചനത്തിന്റെ രക്ഷാകര ചരിത്രത്തിലൂടെ നാം മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പാപം ചെയ്ത മനുഷ്യരിൽ നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ഗ്ലോറി നഷ്ടപ്പെട്ടു പോയി. പിന്നെ മനുഷ്യൻ മനുഷ്യനെ നിയന്ത്രിക്കുന്നത് അവന്റെ ഉള്ളിൽ വസിക്കുന്ന പാപമാണ്. ശ്രദ്ധിക്കുക, അവന്റെ ഉള്ളിൽ വസിക്കുന്ന പാപം, ദ സിൻ ഡ്വെല്ലിംഗ് ഇൻസൈഡ്. നോക്കാം റോമലേഖനം അതിന്റെ 7:18-20 വചനങ്ങൾ. റോമൻസ് ചാപ്റ്റർ 7:18-20.
എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ അത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ.
ദൈവത്തിന്റെ വചനം നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്ര. ദ സിൻ ദാറ്റ് ഡ്വല്ലത്ത് ഇൻ മീ, എന്നിൽ വസിക്കുന്ന ഒരു പാപം. ഇത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പുള്ള ഒരാളുടെ അവസ്ഥയാണ് ഇത് എഴുതിയിരിക്കുന്നത്. നമ്മിലൂടെ പ്രവർത്തിക്കുന്നത്, നമ്മിൽ വസിക്കുന്ന, ഡ്വൽ ചെയ്യുന്ന ഒരു പാപമാണെന്ന് പറയുന്നു. എന്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല, ഇച്ഛിക്കുന്ന നന്മ എനിക്ക് ചെയ്യുവാൻ കഴിയുന്നില്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത്. അത് എന്നിൽ വസിക്കുന്ന, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഒരു പാപമാണ്. ഇതാണ് മനുഷ്യന്റെ വീഴ്ചയിൽ പറ്റിയത്. എന്നാൽ നാം മനുഷ്യ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അതിനുശേഷം ദൈവം ചില വ്യക്തികൾ ദൈവത്തോടുകൂടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, നോഹ ദൈവത്തോടുകൂടെ നടന്നു, അതിനുശേഷം അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും കൂടെ ദൈവമുണ്ടായിരുന്നു. വ്യക്തികളോട് ചേർന്ന് നടക്കുന്ന ദൈവം, വ്യക്തികളിലൂടെ പ്രവർത്തിക്കുന്ന ദൈവം, ഒരു സമൂഹത്തിലൂടെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിലൂടെ, ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിലൂടെ പ്രവർത്തിക്കുവാൻ ദൈവം തുടങ്ങിയില്ല. എന്നാൽ അബ്രഹാമത്തിലൂടെ ദൈവം വാഗ്ദത്തം കൊടുത്തു, ഒരു ജാതിയെ നിന്നിൽ നിന്നാൽ ഉളവാക്കും, ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായി തീരും, ഞാൻ അവരുടെ നടുവിൽ വസിക്കും. ദൈവത്തിന്റെ ആഗ്രഹം എന്താ? പാപം ചെയ്ത് തന്നിൽ നിന്ന് അകന്നുപോയ ഒരു മനുഷ്യന്റെ കൂടെ നടക്കുവാൻ ദൈവം അതിയായി ആഗ്രഹിക്കുന്നു. അതുമാത്രമല്ല, ചിലരുടെ കൂടെ നടന്നാൽ പോരാ, ദൈവം അബ്രഹാമത്തെ തിരഞ്ഞെടുത്ത് അവനിലൂടെ ഒരു ജാതി ഉളവാക്കി. നമുക്കറിയാം ഇസ്രായേൽ ജാതിയെ ദൈവം അവനിൽ നിന്ന് ഉളവാക്കി. ഇങ്ങനെ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് വസിക്കുവാൻ ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണമെന്ന് ദൈവം മോശയിലൂടെ കൽപ്പിച്ചു. ദൈവത്തിന് വസിക്കുവാൻ ഒരു വിശുദ്ധ മന്ദിരം, കാരണം മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുവാൻ ദൈവത്തിന് സാധ്യമല്ല അപ്പോഴത്തെ അവസ്ഥയിൽ. കാരണം അവന്റെ ഉള്ളിൽ വസിക്കുന്നത് പാപമാണ്. ആ പാപത്തെ അവിടെ നിന്ന് നീക്കിക്കളയാതെ ദൈവത്തിന് അവിടെ വസിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങളൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം, അവിടെയാണ് ഞാൻ വാസം ചെയ്യാൻ പോകുന്നത്. നാം പറയാം, മോശയ്ക്ക് ദൈവം കൽപ്പന കൊടുത്തു, സമാഗമന കൂടാരം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ദൈവം മോശയ്ക്ക് കൽപ്പന കൊടുത്തു. മനുഷ്യ കരങ്ങൾ ദൈവം പറഞ്ഞുകൊടുത്തതനുസരിച്ച് മനുഷ്യ കരങ്ങൾ ആ സമാപകന കൂടാരം ഉണ്ടാക്കി, അതിലുള്ള സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചത് ആ ടെൻ്റ് ഓഫ് മീറ്റിംഗ്, ആ സാക്ഷ്യ ടാബർനാക്കിലായിരുന്നു. അത് ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ പോകുമ്പോൾ അവർ ഒരു കൂടാരമടിച്ച് അവിടെ ആയിരിക്കുമ്പോൾ ആ സാക്ഷ്യകൂടാരം അവിടെ ആയിരിക്കും. അവർ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ അങ്ങോട്ട് ഈ സാക്ഷ്യകൂടാരം മാറ്റി സ്ഥാപിക്കും. അങ്ങനെ മരുഭൂമിയിലായിരുന്നിടത്തോളം സമയം ഈ സാക്ഷ്യകൂടാരം അവർ മാറ്റി മാറ്റി അടിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ നടുവിലുണ്ടായിരുന്നു. എന്നാൽ മരുഭൂമിയിൽ നിന്ന് അവർ യോർദാൻ കടന്ന് കാനാൻ ദേശത്തെത്തിയപ്പോൾ ഇവർ ഈ സാക്ഷ്യകൂടാരം കൊണ്ടുപോയില്ല. ദ ആർക്ക് ഓഫ് ദ കവനന്റ്, ആ സാക്ഷ്യപ്പെട്ടകം മാത്രം അവർ പുരോഹിതന്മാർ ആ യോർദാനിലൂടെ അക്കരെ കടത്തി. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെയാണ് വെളിപ്പെട്ടിരുന്നത്. കാനാനിൽ ചെന്നിട്ട് അവർ മാറ്റി മാറ്റി കൂടാരങ്ങൾ അടിക്കുകയല്ലായിരുന്നു, അവർക്ക് എല്ലാവർക്കും സെറ്റിൽമെന്റ് കിട്ടി. എന്നാൽ ഈ ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്ന ഈ സാക്ഷ്യപ്പെട്ടകം, ദ ആർക്ക് ഓഫ് ദ കവനന്റ്, ഒരു സ്ഥലത്താണ് വെച്ചിരുന്നത്. അത് യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ അവർ കൊണ്ടുപോകും. അങ്ങനെ ഇടയ്ക്ക് ഈ സാക്ഷ്യപ്പെട്ടകത്തെ ഫെലിസ്തർ പിടിച്ചുകൊണ്ടുപോയി. അവർക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ലഭിച്ചില്ല, അവർ മടക്കി അയച്ചു. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യം ഒരു സ്ഥലത്താണ് വെളിപ്പെട്ടിരുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ദാവീദിന് തനിക്ക് വലിയ അരമനയൊക്കെ പണിത് കളഞ്ഞപ്പോൾ ദാവീദ് ചിന്തിച്ചു, രാജാവായ ഞാൻ ഒരു വലിയ അരമനയിൽ താമസിക്കുന്നു, എന്നാൽ രാജാക്കന്മാരുടെ രാജാവ് വെറും ഒരു സാക്ഷ്യപ്പെട്ടകത്തിൽ തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഞാൻ താമസിക്കുന്ന അരമനയിലും വലിയ ഒരു പാലസ്, വലിയൊരു കെട്ടിടം അവന് വേണ്ടി ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം ദാവീദിനുണ്ടായി. എന്നാൽ ദൈവം നാഥാൻ പ്രവാചകനോട് പറഞ്ഞു, നീയല്ല ഉണ്ടാക്കേണ്ടത്, നിന്റെ മകനായ ശലോമോനാണ് എനിക്ക് വേണ്ടി ഒരു ആലയം ഉണ്ടാക്കുന്നത്. അങ്ങനെ ശലോമോൻ ആലയം പണിതു. ഈ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഈ സാക്ഷ്യപ്പെട്ടകം ആ ആലയത്തിലാണ്. ഈ പിന്നെ ഇസ്രായേൽ ജനം മുഴുവൻ ഈ ആലയത്തിലേക്കാണ് ചെന്ന് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരുന്നത്. അവിടെ നമുക്കറിയാം അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും പ്രാകാരവും എല്ലാം ഉണ്ട്. എന്നാൽ ഈ ആലയ ഡെഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ദൈവത്തിന്റെ ഗ്ലോറി ആ ആലയത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കഴിയാത്ത വിധം അത്രമാത്രം ദൈവത്തിന്റെ സാന്നിധ്യം. കാരണം ദൈവത്തിന്റെ സാന്നിധ്യം എങ്ങനെ ഉള്ളത് എന്ന് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം കാണത്തക്ക രീതിയിൽ അവർക്ക് വെളിപ്പെട്ടു വന്നു. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനം പാപത്തിൽ വീണപ്പോൾ, വിഗ്രഹാരാധനയിൽ വീണപ്പോൾ, ദുർനടപ്പാചരിച്ചപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ നടുവിൽ ഉണ്ടായിരുന്ന ആ ആലയത്തെ വിട്ടുപോകുന്നത് എസക്കിയൽ പ്രവാചന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആലയത്തിൽ നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യം പോകുക. പക്ഷേ ഓർക്കണം, ദൈവത്തിന് പോകാൻ മനസ്സില്ല. ദൈവം ആദ്യമേ ആ കെരൂബുകളുടെ മുകളിൽ നിന്ന് ഉമ്മറപ്പടിയിൽ വരുന്നു, അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അതായത് പോകുവാൻ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി പോകുന്നത് പോലെ അല്ലെ? ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ ഇഷ്ടമില്ലെങ്കിൽ കുറച്ചങ്ങ് ചെന്നിട്ട് തിരിഞ്ഞു നോക്കും, കുറച്ചുകൂടി അങ്ങോട്ട് ചെന്നിട്ട് തിരിഞ്ഞു നോക്കും. ദൈവം നോക്കുകയാണ്, എപ്പോഴേലും ഇവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുമോ? കാരണം ദൈവത്തിന് ഒരിക്കലും അവരുടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൽ നിന്ന് പോകുവാൻ ദൈവത്തിന് മനസ്സില്ല. അവന് ദൈവത്തിന് തൻ്റെ ജനത്തിന്റെ കൂടെ വസിക്കുവാനാണ് താല്പര്യം. പഴയ നിയമം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതാണ്. അതുകൊണ്ടാണ് അവൻ മടങ്ങി വരിക എന്ന് വീണ്ടും വീണ്ടും പറയുന്നതിന്റെ കാരണം, ഐ വാണ്ട് ടു ലീവ് ഇൻ യുനോ എമംഗ് യു, നിങ്ങളിൽ വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ വിശുദ്ധനായതുകൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിക്കണം. എന്നാൽ ഈ ആലയത്തിലും നിന്നും സാന്നിധ്യം പോയി. ഈ ആലയവും സോളമന്റെ ആലയവും ഏകദേശം 400 വർഷങ്ങളോളം ഉണ്ടായിരുന്നെങ്കിൽ നെബുക്കദ്നേസർ അതിനെ തകർത്തു. പിന്നെ സെരുബാബേൽ വേറൊരാലയം പണിതു, അത് റോമക്കാർ തകർത്തു. പിന്നെ യേശുവിന്റെ ഭൂമിയിലെ വരവിന് മുമ്പ് BC 19 ഹെറോദാവ് ഒരാലയം പണിതു. ആ ആലയമായിരുന്നു യേശുവിന്റെ കാലത്തുണ്ടായിരുന്ന ആലയം. അപ്പം ആലയത്തിലായിരുന്നു ദൈവത്തിന്റെ സാന്നിധ്യം. ആ ആലയത്തിൽ നിന്ന് പോലും ദൈവത്തിന്റെ സാന്നിധ്യം പോയ സമയങ്ങൾ, ആ ആലയം തകർക്കപ്പെട്ട സമയങ്ങൾ, അത് വീണ്ടും പണിത സമയങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം പഴയ നിയമത്തിലൂടെ ഉടനീളം നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ നടുവിൽ വസിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന, ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം കണ്ടുമുട്ടുന്നത്. അതിനാണ് ദൈവം ഇതെല്ലാം കൊടുത്തത്, കൽപ്പനകൾ കൊടുത്തു, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്തു, പ്രവാചകന്മാരെ അയച്ചു, ദൈവം എല്ലാം ചെയ്തു. എന്നാൽ ഈ ദൈവത്തിന്റെ ആത്യന്തിക പദ്ധതി അതല്ലായിരുന്നു. സൃഷ്ടിയിലെ അവന്റെ പദ്ധതി എന്തായിരുന്നു എന്ന് യേശുവിലൂടെ അവൻ വെളിപ്പെടുത്തി. യേശു ഭൂമിയിൽ വന്നപ്പോൾ നാം ആദ്യമേ വായിച്ച അവചനം പോലെ എന്താണ്, പിതാവ് എന്നിലും ഞാൻ പിതാവിലും ആയിരിക്കുന്ന ഒരവസ്ഥ. യേശുവിലാണ് അതിന്റെ പൂർണ്ണത ഞാൻ കണ്ടത്. ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിന്റെ പൂർണ്ണത നാം കണ്ടെത്തുന്നത് യേശുവിലാണ്. എന്നാൽ ഉള്ളിൽ വസിക്കുന്ന പാപം ഉള്ളിടത്തോളം കാലം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ വരുവാൻ കഴിയത്തില്ല. പുറത്തായിരുന്നു ദൈവത്തിന്റെ സാന്നിധ്യം, ഉള്ളിലല്ലായിരുന്നു, പുറത്തായിരുന്നു, ആലയത്തിലായിരുന്നു ദൈവത്തിന്റെ സാന്നിധ്യം. എന്നാൽ കർത്താവിന്റെ ക്രൂശ് മരണം വഴിയായി അവൻ പാപത്തെ ക്രൂശിൽ ന്യായം വിധിച്ചപ്പോൾ ഒരു വലിയ കാര്യം നടന്നു. ദൈവത്തിന് തന്റെ സൃഷ്ടിയിൽ ഉണ്ടായിരുന്ന ആഗ്രഹം, മനുഷ്യനെ തന്റെ കൈകൊണ്ട് മടഞ്ഞുണ്ടാക്കിയപ്പോൾ അവനിൽ വസിക്കുവാൻ ആഗ്രഹിച്ച ദൈവത്തിന്റെ ആഗ്രഹം ക്രൂശിൽ പുത്രനായ ദൈവം നിറവേറ്റിക്കൊടുത്തു. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതാ ഒരു വിശ്വാസിയുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യുന്നു. ഇതാണ് യോഹന്നാന്റെ 14 യേശു കൊടുത്ത വാഗ്ദത്തം. ഞാൻ പോയാൽ ഒരു കാര്യസ്ഥനെ അയക്കും, അവൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, നിങ്ങളുടെ കൂടെ വസിക്കും, നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അതൊന്ന് വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം 14 16-17
എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു.
നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയുടെ ഉള്ളിൽ വന്നു വസിക്കുന്ന അവസ്ഥ, അത് എത്ര വലിയ ഭാഗ്യം. പഴയ നിയമം മുഴുവൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന അവർക്കൊന്നും ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ് ക്രിസ്തുവിൽ വിശ്വസിച്ച നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ഒരു വിശ്വാസിയുടെ ഉള്ളിൽ വന്നു വസിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി എത്രയോ എത്രയോ വലുത്. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അതിന്റെ 18 ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. അതിന്റെ 10 ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ബിക്കോസ് ഐ ലീവ് യു വിൽ ലീവ് ഓൾസോ. എവിടെയാണ് ബിക്കോസ് ഐ ലീവ്? ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. അപ്പൊ നമ്മുടെ പെട്ടെന്നൊരു ചിന്ത, യേശു മരിച്ചുയർന്നേട്ട് സ്വർഗത്തിൽ ജീവിക്കുന്നു. എന്നാൽ നാം വായിക്കുന്ന യേശു എവിടെയാണ് ജീവിക്കുന്നത്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. ഓർക്കണമേ, പുത്രൻ പിതാവിലും പിതാവ് പുത്രനിലും എന്നതുപോലെ ക്രിസ്തു ഒരു വിശ്വാസിയിലും വിശ്വാസി ഒരു ക്രിസ്തുവിലും. അതാണ് ദൈവത്തിന്റെ, ഇതൊരു മർമ്മമായിരുന്നു എന്നാണ് കൊളോസ്ലേഖനത്തിൽ പറയുന്നത്. കൊളോസ്ലേഖനത്തിൽ അതെങ്ങനെയാണ് പറയുന്നത്? കൊളോസ്ലേഖനത്തിന്റെ 1:26
അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മം, എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു.
ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. നമ്മൾ ആദ്യം കേൾക്കുമായിരുന്നു, കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിന് തോന്നിയിട്ടില്ല, എന്നാൽ തന്റെ ആത്മാവിനെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ വിശുദ്ധന്മാർക്ക് അത് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നു. എന്താണ് വെളിപ്പെടുത്തി കിട്ടിയത്?
അവരോട് ജാതിയുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ.
ഓ, നിങ്ങളിൽ ക്രിസ്തു ഇരിക്കുന്നു എന്നുള്ളത്. പഴയ നിയമത്തിൽ ഒരിക്കലും ദൈവത്തിന് മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുവാൻ കഴിയത്തില്ലായിരുന്നു, പാപം ഡ്വൽ ചെയ്യുന്നതുകൊണ്ട്. എന്നാൽ പാപത്തിന് പരിഹാരം വരുത്തിയതുകൊണ്ട് യേശുവിന്റെ കാൽവരിയിലെ യാഗം വഴിയായി ഇന്ന് അവനുള്ളിൽ വസിക്കുന്ന ഈ മർമ്മം. ശലോമോൻ ആലയം പണിതപ്പോൾ അവനിങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, സ്വർഗാദി സ്വർഗങ്ങൾക്ക് അടക്കുവാൻ കഴിയാത്ത ദൈവം ഭൂമിയിൽ വസിക്കുമോ എന്നവൻ ചോദിച്ചു. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോന് മനസ്സിലായി ദൈവം ഭൂമിയിൽ വസിക്കുമോ. എന്നാൽ ഇന്ന് നമുക്കറിയാം ദൈവം ഭൂമിയിൽ വസിക്കും, വിശ്വാസിയുടെ ഉള്ളിൽ വസിക്കുന്നുവെന്ന് തലമുറകൾക്ക് മറഞ്ഞു കിടന്ന മർമ്മം. യെശയ്യാപ്രവാചകൻ അത് പ്രവചന ആത്മാവിൽ പറഞ്ഞു. ഇങ്ങനെയാണ് പറഞ്ഞത്, യെശയ്യാപ്രവാചകന്റെ പുസ്തകം അതിന്റെ 57 അധ്യായത്തിന്റെ 15 വചനം.
ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു, താഴ്മയുള്ളവരുടെ മനസ്സിന് മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടെ വസിക്കുന്നു.
കാരണോ അത് പ്രവചനാത്മാവിൽ പറഞ്ഞതാണ്, ദൈവം വസിക്കും, മനുഷ്യരോട് കൂടെ വസിക്കുമെന്ന്. ഈ ഒരു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നാം കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇത് നാം വീണ്ടും വീണ്ടും കൂടുതൽ ധ്യാനിക്കേണ്ടതാണ്. നാം പാട്ട് ഇംഗ്ലീഷ് പാട്ട് പാടിയപ്പോൾ ഇങ്ങനെയാണ് പാടിയത്, ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. എന്താണ് ദൈവത്തെ രുചിച്ചറിയണമെന്ന് പറയുന്നത്? നമ്മൾ എന്ത് കാര്യമാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നല്ല രുചിയുള്ള കാര്യം, അല്ലെങ്കിൽ നല്ല മധുരമുള്ള ഒരു കാര്യം നമ്മളെങ്ങനെയാണ് ഒരു മരുന്ന് കഴിക്കുന്ന പോലെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്? അല്ല, പിള്ളേരൊക്കെ ഐസ്ക്രീം തിന്നുന്ന കണ്ടാൽ അറിയാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് മുട്ടായി കൊടുത്താൽ, അല്ലെങ്കിൽ നാം ഒക്കെ കഴിക്കുന്നത് കണ്ടാൽ അറിയാം ഇത് നമ്മൾ ആസ്വദിച്ചാണോ കഴിക്കുന്നത്. ദൈവത്തെ അങ്ങനെ ആസ്വദിക്കണമെന്നുള്ളതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം. ഒരു മരുന്ന് വിഴുങ്ങുന്നത് പോലെ പെട്ടെന്ന് അങ്ങോട്ട് വിഴുങ്ങി അല്ലേ, അത് അങ്ങനെയല്ല. വി ഹാവ് ടു ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. ദൈവത്തിന്റെ അനേക വചനങ്ങൾ പറയുന്നുണ്ട്, യുനോ, തേനിനേക്കാളും തേൻകെട്ടേക്കാളും മാധുര്യമേറിയ അവന്റെ വചനം. ദൈവത്തിന്റെ വചനം ആസ്വദിക്കുന്നത് ദൈവത്തെ ആസ്വദിക്കുന്നതിന് തുല്യമാണ്, കാരണം വചനം ദൈവമാകുന്നു. സോ വി ഹാവ് ടു ടേസ്റ്റ് ദൈവത്തിന്റെ വചനം. അപ്പൊ ദൈവിക സത്യങ്ങളെ നമ്മൾ ആസ്വദിക്കണമെങ്കിൽ വി ഹാവ് ടു കീപ്പ് ഇൻ അവർ മൗത്ത് ഫോർ ലോങ്ങർ ടൈം. നമ്മുടെ വായിൽ കൂടുതൽ സമയം ഉണ്ടായിരിക്കണമെങ്കിലേ ആ ടേസ്റ്റ് നമുക്ക് അനുഭവിക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ വചനത്തെ വീണ്ടും വീണ്ടും ധ്യാനിക്കുന്നവരായിരിക്കണം. ദൈവം നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. എന്താണ്? ദൈവത്തെ അനുഭവിക്കുവാൻ കപ്പാസിറ്റി ഉള്ളവരായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു വചനം വായിക്കാം. കഴിഞ്ഞ ദിവസം വചനം വായിച്ചപ്പോൾ എന്റെ കണ്ണിലുടക്കിയതാണ് 1 കൊരിന്ത്യലേഖനത്തിന്റെ 6:13 വചനം.
ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കുമുള്ളത്, എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ. കർത്താവ് ശരീരത്തിനും, എന്നാൽ ദൈവം
മതി. കർത്താവ് ശരീരം കർത്താവിനും, കർത്താവ് ശരീരത്തിനും. കണ്ടോ, ദിസ് ഈസ് എ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ. ശരീരം കർത്താവിനും, കർത്താവ് ശരീരത്തിനും. അതിന് ഉദാഹരണമായി പറഞ്ഞിരിക്കുന്നത് ഭോജ്യങ്ങൾ, ഭക്ഷണം വയറിനും, വയറ് ഭക്ഷണത്തിനും. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരേ ഒരു ഉദ്ദേശം ഭക്ഷണത്തെ സ്വീകരിക്കുവാനും, ഭക്ഷണത്തെ കണ്ടെയ്ൻ ചെയ്യുവാനും, ഭക്ഷണത്തെ ദഹിപ്പിക്കുവാനും, അതിൽ നിന്നുള്ള എനർജിയും വൈറ്റമിൻസും എല്ലാം എടുത്ത് ശരീരത്തിൽ എല്ലായിടത്തും എത്തിക്കുക എന്നതിനു വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ദഹന പ്രക്രിയ, നമുക്ക് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതിന്റെ പർപ്പസ് അതാണ്. അതാണ് ഈ വചനത്തിൽ പറയുന്നത്, ഭോജ്യങ്ങൾ വയറിനും വയറ് ഭോജ്യത്തിന്. അതിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. നമ്മളിതൊന്നും അറിയുന്നില്ല. ഇതെല്ലാം നമ്മൾ വളരെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പം ഇത്ര സങ്കീർണമായിട്ടാണ് ദൈവം ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന്. കാരണം വേറെ ഒന്നും അല്ലെ, വേറെ പർപ്പസ് അതിലില്ല. ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറയുന്നത് പോലെ നമ്മളെ ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് കർത്താവിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതേപോലെ കർത്താവ് നമുക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ ആത്മാവ് ഈ സത്യത്തെ വെളിപ്പെടുത്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം അനേക വചനങ്ങളിലൂടെ ഇത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ നമ്മെ ഉണ്ടാക്കിയിരിക്കുന്ന, നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദൈവത്തെ കണ്ടെയ്ൻ ചെയ്യുവാനാണ്, ദൈവത്തെ ആസ്വദിക്കുവാനാണ്, നമ്മിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്തെടുക്കുവാനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. കാൽവരി ക്രൂശിലെ യാഗം വഴിയാണ് ദൈവം ആ പ്രവൃത്തിക്കൊരു തുടക്കം നമ്മുടെ ജീവിതത്തിൽ ഇട്ടതെന്ന് നാം തിരിച്ചറിയണം. അപ്പം നമ്മിൽ ക്രിസ്തു വസിക്കുന്നു എന്നുള്ളത് ഒരു വചനത്തിൽ മാത്രമല്ല, അനേക വചനങ്ങളിലൂടെ പുതിയ നിയമത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. നമ്മുടെ ഉറപ്പനായി രണ്ടു മൂന്ന് വചനം കൂടെ നമുക്ക് വായിക്കാം. റോമലേഖനത്തിന്റെ 8:10.
ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു.
നിങ്ങൾ ശ്രദ്ധിക്കുക, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ, ഇഫ് ക്രൈസ്റ്റ് ബി ഇൻ യു, ക്രിസ്തു നിങ്ങളിൽ ഉണ്ട്. ഗലാത്യ ലേഖനത്തിന്റെ 2:20.
ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു.
ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. ക്രിസ്തു നമ്മുടെ ഉള്ളിലിരുന്ന് ജീവിക്കുകയാണ്. 2 കൊരിന്ത്യലേഖനത്തിന്റെ 4:6-7.
ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം, യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്.
മൺപാത്രങ്ങളിൽ ലഭിച്ച ഒരു നിക്ഷേപമുള്ളവരാണ് നാം ഓരോരുത്തരും. ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം നമുക്ക് ക്രിസ്തു എന്ന നിക്ഷേപത്തെ, ദൈവത്തിന്റെ മഹത്വമായ ക്രിസ്തുവിന്റെ എന്ന നിക്ഷേപത്തെ ഈ മൺപാത്രങ്ങളിലാണ് ദൈവം പകർന്ന് വച്ചിരിക്കുന്നത്. ദൈവവചനത്തിലെ സത്യം, അനേക വചനങ്ങളുണ്ട്. കാരണം ഒരു സത്യം നമ്മുടെ ഹൃദയത്തിലേക്ക് പതിയുവാൻ, അല്ലെങ്കിൽ ആ സത്യം കണ്ടെത്തി ദൈവവചനം വായിക്കുമ്പോൾ വചനങ്ങളിലെല്ലാം അതിങ്ങോട്ട് യുനോ പ്രൊജക്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. ഞാൻ ഈ സത്യം ഹൃദയത്തിൽ കൊണ്ട് വചനം വായിച്ചപ്പോൾ ഏത് വചനത്തിൽ നോക്കിയാലും ക്രിസ്തു ഉള്ളിൽ, ക്രിസ്തുവിൽ എന്നുള്ള ചിന്ത, നേരത്തെ അങ്ങനെ ഒരു ചിന്തയൊന്നും അധികം വന്നിട്ടില്ല. അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് കാണാൻ, അവന് മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ ആഴങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ കഴിയത്തുള്ളൂ. അവൻ വെളിപ്പെടുത്തി തന്നാൽ അത് നമ്മുടെ ഉള്ളിൽ ഒരു ഉറപ്പായിരിക്കും. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിച്ച് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ള ഒരു സത്യം, ഇത് നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണം. കാരണം ദൈവത്തിന്റെ ആത്യന്തിക പദ്ധതി നമുക്കറിയാം, ഒരുവനെ രക്ഷിച്ച് ക്രിസ്തു എന്ന തലയോളം അവനെ വളർത്തുക, അവനിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തെടുക്കുക, അതാണ് ദൈവത്തിന്റെ പദ്ധതി. ഇതിനെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല, ദൈവം അത് ചെയ്തെടുക്കും. എത്രയോ വാഗ്ദത്തങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, ഞാൻ ആ പ്രവൃത്തി നിങ്ങളിൽ ചെയ്യുമെന്ന്. ഫിലിപ്പിയരുടെ 1:6, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്താണ് ദൈവം ആരംഭിച്ച നല്ല പ്രവൃത്തി നമ്മളിൽ? നമ്മെ വീണ്ടെടുത്ത് നമ്മെ അവൻ്റെ ആലയമാക്കി തീർത്ത് നമ്മുടെ ഉള്ളിൽ വസിച്ച് തുടങ്ങിയപ്പോൾ ദൈവം ഒരു പ്രവൃത്തി നമ്മളിൽ തുടങ്ങിയതാണ്, ഒരു നല്ല പ്രവൃത്തി. നല്ല പ്രവൃത്തി എന്താണ്? ക്രിസ്തു എന്ന തലയോളം നമ്മെ വളർത്തുമാറാക്കുന്ന ഒരു പ്രവൃത്തി അത് തുടങ്ങി. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു അത് അവൻ തീർക്കും യെസ്, കാരണം അവനാണ് ചെയ്യുന്നത്. പിതാവ് പുത്രനിൽ വസിച്ച് അവന്റെ പ്രവൃത്തി ചെയ്യുന്നത് പോലെ ക്രിസ്തു വിശ്വാസി നമ്മുടെ ഉള്ളിൽ വസിച്ച് അവന്റെ പ്രവൃത്തി ചെയ്യും. അത് അവൻ തികയ്ക്കും. കാരണം ഇറ്റ് ഈസ് അവനാണത് തുടക്കമിട്ടത്. അത് പ്രവർത്തിച്ചു, അത് നടപ്പിലാക്കാൻ ആവശ്യമായ ശക്തിയും എല്ലാം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിന് ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവള്ളമുണ്ടായി പ്രവർത്തിക്കുന്നത്. ഹീ ഈസ് ദ വൺ ഹൂസ് ഡൂയിങ് ഇറ്റ്. ഈ സത്യം നാം തിരിച്ചറിയുമ്പോൾ ഇനോ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിലൂടെ എത്രമാത്രം വെളിപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയും. യേശുവിൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഉത്തരമായിട്ടാണ് ഈ ഉള്ളിൽ വന്ന് വസിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം വചനം വായിച്ചപ്പോൾ എൻ്റെ കണ്ണിലുടക്കി. അത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലാണ്. അതിൻ്റെ അവസാന വചനം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 28-ാം വചനം. യേശുവിന്റെ പ്രാർത്ഥനകൾക്കെല്ലാം പിതാവായ ദൈവം ഉത്തരം കൊടുത്തു.
നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തു.
ഞാൻ അവരിൽ ആകുവാൻ യേശു പ്രാർത്ഥിക്കുകയാണ്. യെസ്, ഞാൻ അവരിലാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വേറൊന്നും കൂടെ യേശു പ്രാർത്ഥിച്ചു. എന്താണ് അതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്? നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിൽ ആകുവാൻ. അതായത് പിതാവ് യേശുവിനെ സ്നേഹിച്ച ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ ആകുവാൻ യേശു നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ പ്രാർത്ഥന തീർച്ചയായിട്ടും പിതാവ് കേട്ട് അതിനുത്തരം തരും. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എത്ര ബലഹീനമാണെങ്കിലും യേശുവിന്റെ പ്രാർത്ഥന നമുക്ക് വേണ്ടിയുള്ള മഹാപുരത പ്രാർത്ഥന. യേശുവിന്റെ പ്രാർത്ഥന, ഞാൻ അവരുടെ ഉള്ളിൽ വരുവാൻ. അത് നടന്നു കഴിഞ്ഞു. എന്തിന്? യേശു ഉള്ളിൽ വരുമ്പോൾ സംഭവിക്കുന്ന വലിയ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുവാൻ ഞാൻ. എന്താണ് സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കേണ്ടത്? അത് എഫേസ്യ ലേഖനത്തിൽ നമുക്ക് കാണാം. എഫേസ്യ ലേഖനത്തിൻ്റെ 3:16-19
അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു.
ഇത് ഒരു സമ്മറിയിൽ ഒരു വാക്കിൽ ഒതുക്കിയാൽ ഇതൊരു സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ നിറഞ്ഞു വരണമെന്നാണ് ഇവിടെ ഈ പ്രാർത്ഥനയിലൂടെ അർത്ഥമാക്കുന്നത്. യേശുവിൻ്റെയും പ്രാർത്ഥന അതായിരുന്നു, പിതാവ് എന്നെ സ്നേഹിക്കുന്ന സ്നേഹം ഇവരുടെ ഉള്ളിലാകണം. അപ്പം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറയപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം. ഇത് നിറയപ്പെടുവാൻ ഇത് പരിശുദ്ധാത്മാവാണ് നമ്മളിൽ അത് ചെയ്തെടുക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുന്നുവല്ലോ. ഈ സ്നേഹമാണ് നമ്മെ പ്രവൃത്തികളിലേക്ക് നയിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങനെയാണ് നമ്മളിലൂടെ വെളിപ്പെടുന്നത്. ഈ സ്നേഹത്തെക്കുറിച്ചുള്ള വെളിപാടാണ് നമ്മെ സ്നേഹത്തിൽ വളരുമാറാക്കുന്നത്. ശ്രദ്ധിക്കുക, പ്രാർത്ഥിച്ചോ ഉപവസിച്ചോ നേടിയെടുക്കുന്ന ഒന്നല്ല. ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ഒരു വെളിപാടാണ് നമ്മെ സ്നേഹത്തിൽ വളർത്തുന്നത്. സ്നേഹത്തിൽ വളരുന്നതനുസരിച്ചതാണ് സ്നേഹത്തിന്റെ പ്രവൃത്തികൾ നമ്മളിലൂടെ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥന, ഈ പ്രാർത്ഥനകളെല്ലാം ആ സ്നേഹത്തിന്റെ ഒരു വീതിയും നീളവും ആഴവും ഉയരവും ഒന്ന് തിരിച്ചറിയാൻ, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹം, ആ സ്നേഹത്തിന്റെ ഉറവിടമായ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ നാം പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന സ്നേഹമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വെളിപാട് അതെനിക്ക് പോരാ, ഇനിയും എനിക്ക് തരണമെന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആ വെളിപാട് അതാണ് നമ്മളെ ക്രിസ്തുവിൽ വളരുമാറാക്കുന്നത്. വെളിപാട് ലഭിച്ച ഒരു വ്യക്തിയും പ്രവർത്തിക്കാതിരുന്നിട്ടില്ല, തീർച്ചയായും. കാരണം അത് പ്രവൃത്തിയിലേക്ക്, അതിലൂടെ അതിനുള്ള ശക്തിയും കൂടെ ദൈവം ചെയ്തിരിക്കും. കാരണം ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ ആത്യന്തിക ആഗ്രഹം അതാണ്, പുത്രൻ ആയിരുന്നതുപോലെ ഓരോ വിശ്വാസിയും ആയിത്തീരണം. ഇതിന് ദൈവമാണ് എല്ലാം ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ വന്ന് വസിച്ച് ദൈവം അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് ദൈവം തികയ്ക്കും എന്നുള്ള വാഗ്ദത്തവും തന്നാണ് ദൈവം നമ്മെ ഉത്സാഹിപ്പിക്കുന്നത്. ദൈവത്തോട് നാം അതിന് സഹകരിക്കണം. ഈ സത്യങ്ങളെ കർത്താവെ നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് ആഗ്രഹിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ ഇതിനുവേണ്ടി മാത്രം സമയങ്ങൾ വേർതിരിച്ചിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ആത്മാവിൽ ആ ബോധ്യങ്ങളെ തരും. നമ്മുടെ ബുദ്ധിയിലല്ല, ആത്മാവിൽ ആ ബോധ്യങ്ങളെ തരും ആ ദൈവസ്നേഹത്തിൻ്റെ. കഴിഞ്ഞ ദിവസം എൻ്റെ ഹൃദയത്തിൽ ഒരു കാര്യം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചപ്പോൾ അത് ചെയ്യുവാനുള്ള ഒരു ഉത്സാഹം എൻ്റെ ഉള്ളിൽ തോന്നിയില്ല. അപ്പോ ഈ സത്യം ഞാൻ ധ്യാനിച്ചു, കർത്താവേ നീ എൻ്റെ ഉള്ളിൽ വസിച്ച് നിന്റെ പ്രവൃത്തി ചെയ്യുക. ആ ഒരു ധ്യാനം എന്നെ ആ പ്രവൃത്തി ചെയ്യാനുള്ള ഉത്സാഹത്തിലേക്ക് നയിച്ചു. ഞാനറിയാം മുമ്പിലായിരുന്നപ്പോൾ ഞാൻ വളരെ മടി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയായിരുന്നു അത്. അത് എനിക്കൊരു എഫർട്ട് ഇല്ലാതെ എന്നിലൂടെ ദൈവം അത് ചെയ്തെടുത്തു. എല്ലാ മഹത്വവും അവന് ഞാൻ കരയേറ്റുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളും നടക്കേണ്ടത് എന്ന് ദൈവം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും അങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മുഖവശമില്ല, ചിലർക്ക് മാത്രം ദൈവം കൂടുതൽ. കാരണം ഒരേ ക്രിസ്തുവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്, ഒരേ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്നത്. എന്നാൽ ഉള്ളിൽ വസിക്കുന്ന ഈ ക്രിസ്തുവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും അവൻ്റെ ശക്തിയും പ്രവൃത്തിയെയും കുറിച്ചുള്ള വെളിപാടിലാണ് നമുക്ക് വ്യത്യാസമുള്ളത്. നമുക്ക് രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടിലേക്ക് ആത്മീയ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരേ എമൗണ്ടാണ് ദൈവം ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. വ്യത്യാസമില്ല, ചെറിയ വിശ്വാസി എന്നോ വലിയ വിശ്വാസി എന്നുള്ള ഒന്ന് വ്യത്യാസമില്ല. ഒരേ എമൗണ്ട് ക്രിസ്തുവിനെ നമുക്ക് തന്നിരിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുകയാണ്. എന്നാൽ അത് തിരിച്ചറിയുന്ന ഒരു വ്യക്തി ആ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തുകൊണ്ട് ഇരിക്കും. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ മർമ്മം അതാണ്. എത്രയോ എത്രയോ ശ്രേഷ്ഠമായ കാര്യം. അപ്പോൾ ദൈവം ഈ സത്യങ്ങളാൽ ദൈവം നമ്മെ വീണ്ടും വീണ്ടും ഉറപ്പിക്കട്ടെ. ദൈവസഭയെ അപ്പോസ്തലന്മാർ വചനത്തിലൂടെ ഉറപ്പിച്ചതുപോലെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലെ നാം ഓരോരുത്തരെയും ഉറപ്പിക്കട്ടെ. ഒരു വചനം കൂടെ വായിച്ചു നിർത്തുവാൻ താല്പര്യപ്പെടുന്നു. 1 കൊരിന്ത്യലേഖനത്തിന്റെ 15-ാം അധ്യായം അതിന്റെ അവസാന വചനം.
ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ
ആയിരിക്കണം. കാരണം നമ്മുടെ ഉള്ളിലൂടെ വസിച്ച് ദൈവം ചെയ്തെടുക്കുന്ന ഈ പ്രവൃത്തി അത് വ്യർത്ഥമല്ല, അത് അതിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം നമ്മെ വീണ്ടും വീണ്ടും ഉത്സാഹിക്കുകയാണ്. ആ സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയിലുള്ള ഒരു വർധന നമുക്കെല്ലാം ആവശ്യമാണ്. നാം ഒരു സഭയായി ദൈവം വെളിപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവൃത്തി. യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് തിരിച്ചറിയുവാൻ ദൈവം പറഞ്ഞ വ്യക്തമായ ഒരു തെളിവ്, നിങ്ങൾ തമ്മിൽ തമ്മിലുള്ള സ്നേഹം ആണ് ഒരുവൻ യേശുവിൻ്റെ ശിഷ്യൻ എന്നുള്ള തിരിച്ചറിവ്. ഇത് സ്വയമായിട്ട് നമുക്ക് കഴിയാത്തതുകൊണ്ട് ദൈവം നമ്മുടെ ഉള്ളിൽ വസിച്ച് അത് നമ്മളിലൂടെ ചെയ്തെടുക്കുകയാണ്. ആ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നാം ഓരോരുത്തരും വളരുന്നവരാകട്ടെ. ആ സ്നേഹത്തിൻ്റെ പ്രയത്നം, അതിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്, അത് ദൈവം നമ്മളിലൂടെ ചെയ്തെടുക്കുന്ന ആളുകൾ കൂടുതൽ കൂടുതലായി നമ്മളിൽ ഓരോരുത്തരുടെയും ചെയ്തെടുക്കട്ടെ. അങ്ങനെ നാം ചെയ്യുമ്പോൾ നാം ഒരു വെളിച്ചമായി, സഭ ഒരു വെളിച്ചമായി ഈ ലോകത്തിൽ ആയിരിക്കും. അനേകർ ഈ സ്നേഹത്താൽ നിർബന്ധിപ്പിക്കപ്പെട്ട് ഇപ്പം ആയിരിക്കുന്ന അവസ്ഥയിലല്ല അടുത്ത തലത്തിലേക്ക് പോകുന്നതായിരിക്കും. യേശു പറഞ്ഞതുപോലെ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും വലിയ പ്രവൃത്തി ചെയ്യും. നാം ഓരോരുത്തരെയും ആ വലിയ പ്രവൃത്തി നമ്മളിലൂടെ ചെയ്തെടുക്കുവാനാണ് ദൈവം നമ്മെ വീണ്ടെടുത്തത്, അവൻ്റെ നമ്മെ നമ്മിൽ വസിക്കുന്നത്. ഈ യാഥാർത്ഥ്യങ്ങൾ വീണ്ടും വീണ്ടും ധ്യാനിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.
ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.